ചിലരുണ്ട്. നാം കാണണം, പരിചയപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടത്തിൽ നമ്മുടെ പരിചയസീമയിലേക്ക് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ കടന്നു വരും. അധികമൊന്നും നമ്മുടെ ഒപ്പം അവരുണ്ടാവില്ല. വളരെ വേഗത്തിൽ അവർ പിരിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ നാം നമ്മുടെ ജീവിതകാലം മുഴുവൻ അവരെക്കുറിച്ച് ഓർക്കും. അവരുടെ മധുര സ്മരണകൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ, അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് അവരെ എന്നും ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മഹാനായ ഒരു കലാകാരനായിരുന്നു റസാഖ് കോട്ടക്കൽ. റസാഖ് കോട്ടക്കൽ എൻ്റെ സ്നേഹിതനായിരുന്നു എന്ന് ഞാൻ പറയുകയില്ല. കാരണം അങ്ങനെ ഒരു അടുപ്പം റസാഖുമായി എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് റസാഖിന് എല്ലാവരും സ്നേഹിതർ തന്നെയായിരുന്നു. അങ്ങനെ ഒരു സ്വഭാവവിശേഷത്തിൻ്റെ ഉടമയായിരുന്നു റസാഖ്. ഫോട്ടോഗ്രാഫിയുടെ നായകനായിരുന്നു റസാഖ് കോട്ടക്കൽ. യാന്ത്രികമായ ഒരു വൃത്തിയല്ല ഫോട്ടോഗ്രാഫി. അത് മറ്റ് കലകളെ പോലെ മികച്ച ഒരു കലയാണ് എന്ന് കേരളീയർക്ക് മനസ്സിലാക്കി തന്ന മഹാനായ വ്യക്തിയായിരുന്നു റസാഖ് കോട്ടക്കൽ. ഏറെക്കാലമൊന്നും റസാഖ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ക്ഷണിക ജീവിതമായിരുന്നു. ഒരു കൊള്ളിയാനെ പോലെ മിന്നി തൻ്റെ പ്രഭാപൂരം ലോകത്തിന് മുഴുവൻ പരത്തി വളരെ വേഗത്തിൽ തന്നെ അത് മറഞ്ഞു പോവുകയും ചെയ്തു. റസാഖ് ജീവിച്ചിരുന്ന കാലത്ത് മലയാളത്തിലെ മികച്ച പത്രങ്ങളെല്ലാം റസാഖിൻ്റെ ഫോട്ടോഗ്രാഫ് തേടി അയാളുടെ അടുക്കലെത്തിയിരുന്നു. വിശേഷാൽ പ്രതികളിൽ റസാഖിൻ്റെ സഹായം അവർ തേടി. പ്രശസ്തരായ എഴുത്തുകാരെയും കലാകാരന്മാരെയും പോയി കണ്ട് അവരുടെ ഫോട്ടോകൾ എടുക്കുവാൻ പത്രാധിപന്മാർ റസാഖിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റസാഖും ഞാനുമായിട്ടുള്ള പരിചയം തുടങ്ങുന്നത്. ഒന്നിലധികം തവണ മലയാള മനോരമയുടെ ആവശ്യപ്രകാരം റസാഖ് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഫോട്ടോസ് എടുത്തിരുന്നു. ഇതൊക്കെ വളരെ നേരം നിലനിൽക്കുന്ന പരിചയമായിരുന്നില്ല. വന്നു, കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്തു, ലോക്യം പറഞ്ഞു, റസാഖ് തൻ്റെ പ്രവൃത്തിയും കഴിഞ്ഞ് മടങ്ങിപ്പോവുകയും ചെയ്തു. എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വളരെയൊന്നും അറിയില്ലെങ്കിലും ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ജീവചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ ജിയോഗ്രാഫി മാസിക കൊല്ലങ്ങളോളം വരുത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിലൂടെയും ഫോട്ടോഗ്രാഫിയെക്കുറിച്ച്, മികച്ച ഫോട്ടോഗ്രാഫർമാരെക്കുറിച്ച്, അവരുടെ സൃഷ്ടികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് റസാഖിനെക്കുറിച്ച് ഏറെ ബഹുമാനം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നത്. റസാഖുമായുള്ള എൻ്റെ പരിചയസീമയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നവനാണ്. എഴുന്നേറ്റ് രാവിലത്തെ നിത്യകർമ്മം ചെയ്ത് പുറത്ത് വറാന്തയിലെത്തിയപ്പോൾ കാണാം റസാഖ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അത്രയും നേരത്തെ പതിവ് പോലെ മനോഹരമായ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് റസാഖ് വന്നത്. ഒരു പത്രാധിപന്മാരും എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ റസാഖിനെ ഫോട്ടോ എടുക്കുവാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട് എന്ന്. റസാഖും പറഞ്ഞിട്ടില്ല. അങ്ങനെ മുൻകൂട്ടി ഒരു അറിയിപ്പുമില്ലാത്ത വരവായിരുന്നു. എന്തുമാത്രമല്ല, അത്രയും രാവിലെയും ഞാൻ ചോദിച്ചു, റസാക്ക് എന്താ ഇത്? തീർത്തും അപ്രതീക്ഷിതമായ ഒരു വരവാണല്ലോ, ആർക്ക് വേണ്ടിയാണ്? അപ്പോഴ് റസാക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കും വേണ്ടിയല്ല, ഇത് എനിക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇന്ന് പകൽ മുഴുവനും നമ്മൾ ഒന്നിച്ച് കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുന്നു. പപ്പേട്ടൻ നടന്നു പോയ സ്ഥലങ്ങൾ, പപ്പേട്ടന് പരിചിതമായ വഴികൾ, ഇവിടങ്ങളിലൊക്കെ പോകുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം തീരുവോളം, എനിക്ക് മതിയാവോളം ഫോട്ടോകൾ എടുക്കുന്നു. സന്ധ്യയാകുമ്പോൾ ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നു. ഈ ദിവസം മുഴുവനും എനിക്ക് വേണ്ടിയുള്ളതാകണം. എനിക്ക് വേറെ പ്രവൃത്തിയൊന്നുമില്ലാത്തതിനാലും റസാക്കിനോട് ഏറെ സ്നേഹവും ബഹുമാനവുമുള്ളതിനാലും ഞാനും അതിന് സമ്മതിച്ചു, ഏറെ സന്തോഷത്തോടുകൂടി തന്നെ. അന്ന് മുഴുവനും ഞങ്ങൾ എൻ്റെ പരിചിതമായ സ്ഥലങ്ങളിലൂടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞു. ഏറെ സമയം ചിലവഴിച്ചത് കണ്ണൂർ സെൻ്റ് ആഞ്ചലോസ് കോട്ടയിലായിരുന്നു. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയുടെയും മറ്റും സ്ഥലം. പിന്നെ ഞാൻ സ്ഥിരം പോകാറുള്ള സ്ഥലം പയ്യാമ്പലം ബീച്ച്, നാരായണ പാർക്ക്, കോട്ടമൈതാനം, പല പല സ്ഥലങ്ങളും. അതിനിടയിൽ ഉച്ചക്ക് ഞങ്ങൾ കടൽ തീരത്തുള്ള കൻ്റോൺമെൻറ്റിൽ പട്ടാള ബാരക്സിന് സമീപമുള്ള ബേബി ബീച്ചിലേക്ക് പോയി. ഇന്ന് ആർക്കും കണ്ണൂരിലെ ബേബി ബീച്ചിലേക്ക് പോകുവാൻ കഴിയുകയില്ല. കാരണം ഏതാണ്ട് ഒരു അന്യദേശക്കാരെ പോലെയാണ് പട്ടാളം. ആ സ്ഥലം കൻ്റോൺമെൻറ്റ് ഏരിയയിൽ വേറെ തന്നെ വേലി കെട്ടി വേർതിരിച്ചിട്ടുള്ളത്. നാട്ടുകാർക്ക് അവിടെ പ്രവേശനമില്ല. ഒരു കാലത്ത് വളരെ മികച്ച സിനിമകൾ ബേബി ബീച്ചിൽ ഷൂട്ട് ചെയ്ത കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. അന്ന് വിലക്കുകളൊന്നുമില്ല. എന്നിരുന്നാലും വളരെ അകലെയായതിനാൽ ആളുകൾ അധികമൊന്നും അവിടെ പോവാറുണ്ടായിരുന്നില്ല. ബേബി ബീച്ചിൽ ഏറെ നേരം ഞങ്ങൾ ഫോട്ടോ സെഷന് വേണ്ടി ചെലവഴിച്ചു. ഞാൻ പ്രത്യേകിച്ച് ഇന്നും ഓർക്കുന്നത് ചമ്പക മരങ്ങളുടെ ഒരു ഏതാണ്ടൊരു മനുഷ്യനിർമ്മിതമായ കൂട് പോലെ ഉള്ള ഒരു പ്രകൃതിദത്തമാണ് അവിടെ കടൽക്കരയിലുണ്ടായിരുന്നു. എന്നെ റസാഖ് ആ മരങ്ങളുടെ പശ്ചാത്തലത്തിൽ മരങ്ങൾ കയറി അതിൻ്റെ കൊമ്പുകളിൽ ഇരുത്തിയിട്ടും മരം ചാരിയിരുന്നിട്ടും മരം പിടിച്ചു നിന്നിട്ടും ഒന്നിലധികം മരങ്ങളുണ്ട് മതിയാവോളം ഫോട്ടോകൾ അന്നെടുക്കുകയുണ്ടായി. പിൽക്കാലത്ത് ഇത് കണ്ട പ്രശസ്തരായ പലരും ആ ഫോട്ടോകളെക്കുറിച്ച് പറഞ്ഞ് അത്ഭുതം കൂറിയത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അന്തിയായപ്പോൾ ഞങ്ങൾ കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മടങ്ങി വന്നു. കുറച്ചു നേരം ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ള ദേശാഭിമാനി ബുക്ക് ഹൗസിൽ കയറി അവിടെയുള്ളവരോട് വർത്തമാനം പറഞ്ഞു. ഞാൻ അകത്ത് കയറിയിരുന്നില്ല. ബുക്ക് ഹൗസിൻ്റെ കോലായിൽ ഇരുന്ന് കാല് റോട്ടിലേക്ക് നീട്ടിയിട്ടിരുന്നിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. ആ പോസും റസാഖ് തൻ്റെ ക്യാമറയിൽ പകർത്തുകയുണ്ടായി. അന്നത്തെ ആ ദിവസത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഞാനും റസാഖും തമ്മിലുണ്ടായിരുന്ന ഒടുവിലത്തെ സമാഗമം. ഞാൻ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് മനസ്സിലാക്കിയ കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ഏറെ ബഹുമാനിക്കുന്നത് കാർഷ് ഓഫ് ഒട്ടാവ എന്ന ലോകപ്രശസ്തനായ ഫോട്ടോഗ്രാഫറെയാണ്. അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റുകൾ, വിഖ്യാതരായ ആൾക്കാരുടെ പോർട്രേറ്റുകൾ, ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ഒരു കലയായി മാറുകയെന്നത് എന്നെ പഠിപ്പിച്ചതാണ്. പലപ്പോഴും കോട്ടക്കലെ റസാക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നിരുന്നത് കാർഷോഫ് ഒട്ടാവയായിരുന്നു. ചരട് പൊട്ടിയ പട്ടം പോലെ പറന്ന് പറന്നുപോയി. വളരെ വേഗത്തിൽ തന്നെ ആ ജീവിതം അവസാനിക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് മറ്റൊരു ചോദ്യമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് കേരളീയരിൽ എത്ര പേർ റസാഖ് കോട്ടക്കലിനെ ഓർക്കുന്നുണ്ട്? ഇല്ല എന്നതല്ലേ സത്യം? റസാഖ് കോട്ടക്കലിൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടി ക്യൂ നിന്ന പ്രശസ്തരായ പത്രാധിപന്മാർ, അവരുടെ പത്രമാസികകൾ, ഏതെങ്കിലും ഇന്ന് റസാഖിനെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളുടെ പുനഃപ്രസിദ്ധീകരണമോ നിർവഹിക്കുന്നുണ്ടോ? ഇല്ല എന്നതല്ലേ ദുഃഖസത്യം? ഈ സന്ദർഭത്തിൽ മറ്റൊരു പ്രശസ്തനായ മലയാളി ഫോട്ടോഗ്രാഫറെയും ഞാൻ ഓർക്കുന്നു. അദ്ദേഹവുമായും വളരെ അടുത്ത പരിചയവും ഒന്നുമില്ല. എങ്കിലും റസാഖിനേക്കാളും വലിയ പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് പുനലൂർ രാജനെയാണ്. സത്യത്തിൽ പുനലൂർ രാജനെയും കവച്ചു വെക്കുന്ന ഒരു കലാകാരനായിരുന്നില്ലേ ഫോട്ടോഗ്രാഫിയിൽ റസാഖ് കോട്ടക്കൽ? പക്ഷേ പുനലൂർ രാജന് ഏറെ അനുകൂലമായ ഘടകങ്ങൾ ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു. ഒന്ന്, പുനലൂർ രാജൻ അന്ന് കേരളീയരുടെയൊക്കെ ഏതാണ്ടൊരാശാകേന്ദ്രമായിരുന്ന സോവിയറ്റ് റഷ്യയിൽ മോസ്കോയിൽ ചെന്ന് ഫോട്ടോഗ്രാഫി പഠിച്ച ആളായിരുന്നു. ഉന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി കേരളത്തിലും പുറത്തും പരിചയമുള്ള വ്യക്തിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പുനലൂർ രാജൻ്റെ മികച്ച പോർട്രേറ്റുകൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ പോസ് ചെയ്യിപ്പിച്ചും ചെയ്യിക്കാതെയും എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്.